ജൂതന്മാരുടെ ഒരു നാടോടി കഥയാണെന്ന് പറയാൻ പോകുന്നത് തൽജിയയുടെ കഥ. തൽജിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവളെ പ്രസവിച്ച ഉടനെ, അതൊരു മഞ്ഞുകാലത്തായിരുന്നു, എന്നാൽ അവളുടെ അമ്മ അങ്ങ് മരിച്ചുപോയി. അവൾ അവളുടെ അമ്മൂമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിലെ അമ്മൂമ്മയും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഈ തൽജിയ പതുക്കെ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയത്ത് അവളുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. ഈ രണ്ടാമതേക്ക് രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ട്. അമ്മൂമ്മയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. മകൾ മരിച്ച് അധികം താമസിക്കാതെ തന്നെ മരുമകൻ വേറൊരു വിവാഹം കഴിച്ചപ്പോൾ അമ്മൂമ്മയ്ക്ക് വലിയ സങ്കടം വന്നു. അമ്മൂമ്മ ഇതിനെ എതിർത്തു. അതോടെ അമ്മൂമ്മയും തൽജിയുടെ അച്ഛനും കൂടെ പിണങ്ങി അമ്മൂമ്മ അവരെ വിട്ട് ദൂരെ അങ്ങ് പോയി കളഞ്ഞു. അങ്ങനെ തൽജിയ രണ്ടാനമ്മയുടെ സംരക്ഷണയിലായി. രണ്ടാനമ്മയാണെങ്കിൽ അതിക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു. എല്ലാ ദിവസവും അർദ്ധരാത്രിക്ക് അവൾ എഴുന്നേക്കണം, പിറ്റേന്നത്തേക്ക് അപ്പം ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കണം, വിറക് പെറുക്കണം, അടുക്കള വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം, തുണികൾ കഴുകണം. അങ്ങനെ ആ വീട്ടിലെ സകല ജോലികളും തൽജിയുടെ ചുമതലയായി. രണ്ടാനമ്മയും മക്കളും വെയിൽ ഉറയ്ക്കുന്നത് വരെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, വിശ്രമിക്കും, വീണ്ടും ഉറങ്ങും. അതല്ലാതെ മറ്റൊരു പണി അവർ ചെയ്യില്ല. തൽജിയുടെ പിതാവാണെങ്കിൽ വ്യാപാരത്തിനായിട്ട് എപ്പോഴും യാത്രയിലായിരിക്കും. അദ്ദേഹത്തിന് തൽജിയുടെ കാര്യം നോക്കാൻ സമയമേ ഉണ്ടായിരുന്നില്ല. നാട്ടിലോ ബന്ധുഗ്രഹങ്ങളിലോ എന്തെങ്കിലും ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ ഉണ്ടായാൽ തൽജിയയ്ക്ക് പോകാൻ അനുവാദമില്ല. രണ്ടാനമ്മയും അവരുടെ മക്കളും കൂടെ പോകും, ആഘോഷങ്ങളിൽ പങ്കെടുക്കും, സന്തോഷിക്കും. തൽജിയയ്ക്ക് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും തൽജിയ വളരെ നല്ല ഒരു പെൺകുട്ടിയായിട്ട് തന്നെ വളർന്നു. ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ തൽജിയയ്ക്ക് പണി ഇരട്ടിക്കും. അവൾക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും, വസ്ത്രങ്ങൾ കൂടുതൽ കഴുകേണ്ടി വരും, വസ്ത്രങ്ങളിൽ തുന്നൽ പണികൾ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ഒരു പരാതിയും പറയാതെ തൽജിയ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. തൽജിയ ഒരു നല്ല പാട്ടുകാരിയായിരുന്നു. അവൾ മനോഹരമായി പാട്ട് പാടുമായിരുന്നു. അവളുടെ പാട്ട് കേട്ടിട്ട് മറ്റുള്ളവർ അവളുടെ പാട്ടിനെ പറ്റി നല്ലത് പറയുമെന്ന് പേടിച്ച് രണ്ടാനമ്മയും മക്കളും ഒരിക്കലും തൽജിയെ പാടാൻ അനുവദിച്ചിരുന്നില്ല. തൽജിയെ വീടിന് പുറത്തിറങ്ങാൻ പോലും അവർ ശരിക്കും അനുവദിച്ചിരുന്നില്ല. കാരണം അവൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഒരു വിവാഹത്തിന് പോയിരുന്നു. അപ്പോൾ അവർക്കൊരു മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ കാവലിരിക്കാൻ വേണ്ടിയിട്ട് തൽജിയെ പറഞ്ഞു വിട്ടു. തൽജിയ മുന്തിരിത്തോട്ടത്തിൽ കാവലിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൾ അവിടെ ഇരുന്നു. അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെള്ളവും ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ തൽജിയ്ക്ക് വല്ലാതെ ദാഹിച്ചു. അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാമെന്ന് വിചാരിച്ചു. ഒരു തൊട്ടിയൊക്കെ കണ്ടുപിടിച്ച് അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ കയറ് പൊട്ടി തൊട്ടി അങ്ങ് കിണറ്റിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പേടിച്ചുപോയി. വൈകുന്നേരം രണ്ടാനമ്മയും മക്കളും തിരിച്ചു വരും. അവൾ കാരണം തൊട്ടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ അവർ അവളെ വഴക്ക് പറയും. അവൾ വേഗം അയൽപ്പക്കത്തൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു പാതാള കറണ്ട് എടുത്തുകൊണ്ട് വന്നു. കിണറിനുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഈ പാതാളക്കരണ്ടി. ഈ പാതാളക്കരണ്ടി ഒരു കയറിൽ കെട്ടി കിണറ്റിനുള്ളിലേക്ക് അവളിട്ടു. എന്നിട്ട് ഒരു പാട്ട് പാടി, പാതാളക്കരണ്ടി എടുക്കെടുക്ക്, കാണുന്നതെല്ലാം കൊത്തിയെടുക്ക്. എന്നിട്ട് അവൾ ആ കയറ് വെള്ളത്തിലിട്ടിങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. ഒന്നും അറിയാതാണിങ്ങനെ പാടിയതെങ്കിലും അതൊരു മന്ത്രമായിരുന്നു. അവൾ കൊണ്ടുവന്ന പാതാളക്കരണ്ടി ഒരു മാന്ത്രിക പാതാളക്കരണ്ടിയുമായിരുന്നു. അവൾ കുറേ നേരം ആ പാതാളക്കരണ്ടിയിട്ട് അനക്കിയപ്പോൾ അതെന്തെങ്കിലും ഉടക്കിയതായിട്ട് തോന്നി. അവളത് മുകളിലേക്ക് വലിച്ചു. നോക്കുമ്പോൾ തൊട്ടിയാണ് കിട്ടിയത്. പക്ഷെ തൊട്ടിക്കുള്ളിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. വളകളും മോതിരങ്ങളും മാലകളും എല്ലാം ഉണ്ട്. അവൾ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാമായിട്ട് വീട്ടിലേക്ക് ചെന്നു. അപ്പോഴേക്കും തൽജിയുടെ രണ്ടാനമ്മയും മക്കളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു. തൽജിയ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമായിട്ട് വന്നത് ഇവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം പിടിച്ചു വാങ്ങി. പക്ഷേ അവരുടെ കഴുത്തിലിട്ടപ്പോൾ ആ മാലകളെല്ലാം പാമ്പുകളായിട്ട് മാറി. വളകളെല്ലാം തേളുകളും ചിലന്തികളും ഒക്കെ ആയിട്ട് മാറി. അതേസമയം തൽജിയുടെ കയ്യിൽ അവ സ്വർണ്ണാഭരണങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നതും കണ്ടു. പിന്നത്തെ കാര്യം പറയണോ? രണ്ടാനമ്മയ്ക്കും മക്കൾക്കും കലശലായ ദേഷ്യം വന്നു, അസൂയ വന്നു. അവർ തൽജിയോട് ചോദിച്ചു, ഇതൊക്കെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? തൽജിയ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ അവരെല്ലാവരും കൂടി കിണറ്റിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. പാതാളക്കരൻ്റെ അടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. പാട്ട് പാടി, വലിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. അവർക്ക് ദേഷ്യം വന്നു. അതോടെ അവർക്ക് തൽജിയോടുള്ള വിരോധം കലശലായി. അവളെ എങ്ങനെയെങ്കിലും വക വരുത്തണം എന്ന് തന്നെയായി അവരുടെ വിചാരം. അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകെ ഒരിക്കൽ മഴക്കാലം വന്നു, ഭയങ്കര മഴ. അന്ന് രണ്ടാലമ്മയും മക്കളും കൂടെ കുറേ മഴ കൊണ്ടാക്കി തൽജിയോട്. കച്ചവടത്തിന് പോയ പിതാവ് വളരെ കാലമായിട്ട് മടങ്ങി വരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി എന്നൊരു ശ്രുതി നാട്ടിലെങ്ങും പരക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി തിരിച്ചു വരികയില്ലെന്നും തൽജിയെ തങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലെന്നും രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഒരു മഴക്കാലത്ത് തൽജിയോട് കലശലായി വഴക്കുണ്ടാക്കിയത്. ആ വഴക്കിന് അവസാനം അവർ തൽജിയെ പുറത്തിറക്കി വാതിലടച്ചു കളഞ്ഞു. കൊടും മഴ, രാത്രിയാണ്, കുറ്റാക്കൂറ്റിരുട്ട്. എങ്ങോട്ട് പോകണമെന്നറിയാതെ തൽജി ആകെ വിഷമിച്ചു. അവൾക്ക് മറ്റൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു. അവളുടെ പിതാവ് ഡമാസ്കസിൽ നിന്ന് അവൾക്കൊരു ജോഡി ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, തുകലുകൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ. ആ ചെരുപ്പുകൾ തൽജിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് വിട്ടുകൊണ്ട് മഴയത്ത് നടന്നാൽ അത് നനഞ്ഞ് ചീത്തയായി പോകുമല്ലോ എന്നൊക്കെ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആ ചെരുപ്പുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് കയറുകൊണ്ട് കെട്ടി തൻ്റെ തോളത്ത് തൂക്കിയിട്ടു. എന്നിട്ട് വഴിയിലൂടെ നടന്നു ഇരുട്ടത്ത്. കുറേ ദൂരം ചെന്നപ്പോൾ നൂര്യൊരു വെളിച്ചം കണ്ടു. അവൾ ഓടി അവിടെ ചെന്നപ്പോൾ തൻ്റെ അമ്മൂമ്മയുടെ വീട് തന്നെയാണ്. അമ്മൂമ്മ ഇത്ര അടുത്താണ് താമസിക്കുന്നതെന്ന് തൽജിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മൂമ്മയ്ക്കാണെങ്കിൽ തൽജിയെ കണ്ടതോടെ വളരെ സന്തോഷമായി. അവരെ വളരെ സ്നേഹത്തോടെ തൽജിയെ സ്വീകരിച്ചു. അവൾക്ക് മാറാൻ വസ്ത്രങ്ങൾ കൊടുത്തു. നെരിപ്പോടിനടുത്തിരുത്തി അവൾക്ക് ചൂട് പകർന്നു. അപ്പോഴാണ് തൽജിയെ നോക്കിയത് തൻ്റെ ചെരുപ്പുകളൊന്നും കാണാനില്ല. വരുന്ന വഴിക്ക് വീണ് പോയതാണ്. അപ്പോഴേക്ക് നല്ല ഇരുട്ടായിരുന്നു. കളഞ്ഞു പോയ ചെരുപ്പ് അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ തൽജിയെ അമ്മൂമ്മ തടഞ്ഞു. ഇത്ര രാത്രിയിൽ ചെരുപ്പ് അന്വേഷിച്ച് പോകേണ്ട എന്നവർ പറഞ്ഞു. അതുകൊണ്ട് തൽജി വിഷമത്തോടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ആ രാജ്യത്തെ രാജകുമാരൻ ആ വഴി വന്നു. രാജകുമാരൻ വേട്ടയ്ക്കിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് വഴിയിൽ മനോഹരമായ ചിത്രപ്പണികളോടുകൂടിയ ഒരു ചെരുപ്പ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം കുനിഞ്ഞ് ആ ചെരുപ്പെടുത്തു. അത്ര മനോഹരമായ ചെരുപ്പുകൾ രാജകുമാരനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അത് വളരെ ചെറുതും സുന്ദരവുമായിരുന്നു. ഈ ചെരുപ്പുകളുടെ ഉടമയെ കണ്ടുപിടിക്കണം എന്ന് കരുതി രാജകുമാരൻ ആ ചെരുപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് നടന്ന് തൽജിയുടെ അമ്മൂമ്മയുടെ വീടിനടുത്തെത്തി. രാവിലെ ഉറക്കമുണർന്ന തൽജിയ അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ തയ്യാറാക്കുകയായിരുന്നു. ചായ തയ്യാറാക്കിക്കൊണ്ടിരിക്കെ തന്നെ തൽജിയ മനോഹരമായിട്ട് പാട്ടുപാടി. ഒരുപാട് കാലമായിരുന്നു അവൾ അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പാട്ടുപാടിയിട്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വന്ന പാട്ട് രാജകുമാരൻ്റെ ചെവിയിൽ പതിച്ചു. ഇത്ര മനോഹരമായിട്ട് പാടുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് രാജകുമാരൻ അങ്ങോട്ടേക്ക് എത്തി. വാതിലിൽ മുട്ടി. അമ്മൂമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മൂമ്മയോട് അവൻ ചോദിച്ചു, ആരാ അമ്മൂമ്മ ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്നത്? രാജകുമാരനെ കണ്ട് അമ്മൂമ്മ അമ്പരന്ന് പോയിരുന്നു. അമ്മൂമ്മ പറഞ്ഞു, അങ്ങുന്നേ അതിൻ്റെ കൊച്ചുമകളാണ്. അവൾ ചായ തയ്യാറാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. ഈ സമയത്ത് തൽജിയ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മൂമ്മയെ ചായ തയ്യാറായിട്ടുണ്ട്, വന്ന് ചായ കുടിച്ചോളൂ, ഞാൻ എൻ്റെ ചെരുപ്പ് അന്വേഷിച്ച് പോകട്ടെ. അത് കേട്ടപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പിൻ്റെ ഉടമ ഈ പെൺകുട്ടിയാണ് എന്ന് രാജകുമാരന് മനസ്സിലായി. അങ്ങനെ സുന്ദരിയായ തൽജിയെ രാജകുമാരൻ വിവാഹം കഴിച്ചു. തൻ്റെ ഭാര്യയെ കണക്കറ്റ് ഉപദ്രവിച്ച തൽജിയയുടെ രണ്ടാലമ്മയെയും മക്കളെയും രാജകുമാരൻ നാട് കടത്തി. കച്ചവടത്തിൻ്റെ വേണ്ടി യാത്ര പോവുകയും അവിടെ വെച്ച് അപകടത്തിൽ പെടുകയും ചെയ്ത തൽജിയുടെ പിതാവ് തിരിച്ചു വന്നു. തൻ്റെ രണ്ടാമത്തെ ഭാര്യ തൻ്റെ മകളോട് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇടപെട്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം മകളോടും മരുമകനോടും ഒപ്പം കൊട്ടാരത്തിൽ താമസമായി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.